ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചിലവർക്ക് വളരെ ഈസിയാണ്, ചിലവർക്ക് ബുദ്ധിമുട്ടാണ്. അത് ഒരു കരിയർ തുടങ്ങുന്ന സമയത്ത് ഒരു ശമ്പളം കിട്ടുക അല്ലെ ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെറ്റിംഗ് ദാറ്റ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് ഓൾവേസ് ടഫ്. ചില സമയത്ത് രണ്ട് ജോബ് ഓഫേഴ്സ് കയ്യിലുണ്ടായിട്ട് നമ്മളെങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണമെന്ന് വരുന്നൊരു സിറ്റുവേഷൻ വരുന്നതാണ്. ഒരു ഡിസൈഡ് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യില്ല, ഡിസൈഡ് ചെയ്യുക. നെഗോഷിയേഷനെ പറ്റി നമ്മൾ ശമ്പളത്തിൻ്റെ നെഗോഷിയേഷനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു, ചൂസിങ് ബിറ്റ്വീൻ ടു ജോബ് ഓഫേഴ്സ്. ഞാൻ ഈ റീസെൻ്റ്ലി കേരളത്തിലുള്ള ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരാളോട് സംസാരിച്ചപ്പം പറഞ്ഞു, ഇപ്പം വീട്ടിൽ നിന്നൊക്കെ ജോലി എടുക്കാമെന്നുള്ളത് കൊണ്ട് ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ആൾക്കാർ മൾട്ടിപ്പിൾ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത് ഏത് ജോലി എടുക്കണം, ഏത് ജോലി എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്? അത് ഒരു ഫാക്ടറാണ്. കാരണം ഇന്നിപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇപ്പം ജോബ് മാർക്കറ്റ്, പ്രത്യേകിച്ച് ടെക്നോളജി ഫീൽഡിലൊക്കെ ജോബ് മാർക്കറ്റ് നന്നായിട്ട് പോകുന്നതുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് ഒന്നിൽ കൂടുതൽ ഓഫറുള്ള ആൾക്കാരുണ്ട്. നാട്ടിലും ടെക്നോളജി ഫീൽഡിൽ അതുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ ഒരു കമ്പനിയിൽ ജോലി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു കമ്പനിയിൽ നിന്ന് ജോലി ഓഫർ കിട്ടുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ ദുബായിൽ നിന്നും അവിടുന്ന് സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി ഒക്കെ റിമോട്ടിൽ ചെയ്യാൻ പറ്റുമ്പോൾ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ കമ്പനികൾക്ക് ഒരു ലാർജർ പൂളിൽ നിന്ന് ഹയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒപ്പം തന്നെ ആൾക്കാർക്ക് റീലൊക്കേറ്റ് ചെയ്യാണ്ട് പല സ്ഥലത്തുനിന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയം ഐ തിങ്ക് ഇസ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ്, ദാറ്റ് ഹൗ ഡു യു ചൂസ് ബിറ്റ്വീൻ ടു ജോബ് ഓഫേഴ്സ്. രണ്ട് ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർ പറയുമ്പോൾ അതൊരു അധിക പ്രസംഗമല്ലേ, ഒന്ന് കിട്ടിയിട്ട് അതിനെപ്പറ്റി സംസാരിച്ചാൽ പോരുന്നത് അല്ല. നമ്മൾ ഡോണ്ട് തിങ്ക് യു വിൽ നെവർ ഇൻ യുവർ ലൈഫ് ഗെറ്റ് ടു ജോബ്സ് ദറ്റ് യു ക്യാൻ ചൂസ് ഫ്രം. ഇപ്പോൾ ഒരു ജോലി നിങ്ങളുടെ അടുത്ത് ഉണ്ട്, നിങ്ങൾ വേറൊരു ജോലിക്ക് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ യു ആർ ആക്ച്വലി മേക്കിംഗ് ചൂസിങ് ബിറ്റ്വീൻ ടു ജോബ്സ്. ഉള്ള ജോലിയും കിട്ടാനിരിക്കുന്ന ജോലിയും തമ്മിൽ ചില സമയത്ത് ആൾക്കാർ പുതിയ ജോലിക്ക് ഓഫർ കിട്ടിയിട്ട് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. കാരണം അവർ തീരുമാനിക്കുന്നു അവരുടെ കറണ്ട് ജോലിയാണ് പുതിയ ജോലിയെക്കാട്ടും നല്ലതെന്നുള്ളത്. എങ്ങനെയാണ് അപ്പോൾ ഈ ഡിസിഷൻ, നമ്മൾ രണ്ട് ജോലികളുടെ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് ഈ ഒരു പോഡ്കാസ്റ്റിൽ ലെറ്റസ് ഡിസ്കസ് അബൌട്ട്. ഞാൻ റീസെൻ്റ്ലി വായിച്ച ചില കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. ഹലോ, നമസ്കാരമുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ടു പഹയൻ മീഡിയ. നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി പ്ലീസ് ലെറ്റ് പീപ്പിൾ നോ അബൌട്ട് ദിസ് പോഡ്കാസ്റ്റ്. കൂടുതൽ ആൾക്കാർ പോഡ്കാസ്റ്റ് കേൾക്കട്ടെ. കാരണം വീഡിയോ കാണുന്നതിനെക്കാട്ടും ചിലപ്പം ഇൻട്രസ്റ്റിംഗ് പോഡ്കാസ്റ്റ് ആയിരിക്കും. പക്ഷേ വീഡിയോ കാണുന്ന സമയത്ത് പഹയൻ മീഡിയ ഒരു എഡ്യൂട്ടെയിൻമെൻറ്റ് എഡ്യൂക്കേഷണൽ ചാനലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. സോ പ്ലീസ് ഗോ ഹെഡ് ആൻഡ് പുസ്തകങ്ങളെക്കുറിച്ചും മൈക്രോ കോഴ്സുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ യൂട്യൂബിലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലുള്ള വീഡിയോ ഒക്കെ ഒന്ന് വല്ലപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നില്ലെങ്കിലും ഇടയ്ക്കൊന്ന് പോയി നോക്കുന്നത്, ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അപ്പോൾ 10 പോയിന്റുകളാണ് ഈ ആർട്ടിക്കിളിലുള്ളത്. അതിലൊന്ന് ഗ്യാദർ കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അതായത് മൊത്തമായിട്ട് നമുക്ക് ഏതൊരു കാര്യത്തിന് ഒരു സംഭവം വേണമെന്ന് പറയാനും ഒരു സംഭവം വേണ്ട എന്ന് പറയാനും നമുക്ക് കയ്യിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മളുടെ യെസ് ഓർ നോ കിടക്കുക അല്ലേ. എന്തെങ്കിലും ഒന്ന് റിജക്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് മുമ്പിൽ വേണ്ടത് നമ്മളുടെ ഒരു ആഗ്രഹവും സാധനങ്ങളൊന്നുമല്ല, ഇൻഫർമേഷനാണ്. ഞാൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് ടു കളക്ട് ഓൾ ദീസ് ഇൻഫർമേഷൻ ഫ്രം ബോത്ത് ഓഫേഴ്സ്. ഇപ്പം നമ്മളുടെ ഓൾറെഡി ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയുടെ എല്ലാ ഇൻഫർമേഷനും, അതേപോലെ വേറൊരു കമ്പനി ഉണ്ടെങ്കിൽ വേറൊരു ഓഫർ ഉണ്ടെങ്കിൽ അതിലിപ്പം ചിലപ്പം സ്റ്റാർട്ട് ഡേറ്റ് ആയിരിക്കാം മതി, ശമ്പളമായിരിക്കാം മതി, സ്റ്റോക്ക് ഓപ്ഷൻ ആയിരിക്കാം മതി, സൈനിങ് ബോണസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് ബോണസ് ആയിരിക്കാൻ മതി, എന്ത് ഫ്രീക്വൻസിയിലാണ് നിങ്ങളുടെ സാലറി. അപ്പോൾ ഒരു ജോലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി സാലറി നെഗോഷിയേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സാലറി കൂട്ടിക്കിട്ടുന്നത് എല്ലാ വർഷവുമാണോ, അല്ലെ കൂട്ടിക്കിട്ടുന്ന സമയത്ത് എല്ലാ വർഷവും എന്ത് റേഞ്ചിലാണ് ഇത് ശമ്പളം കൂട്ടിക്കിട്ടുക, അതിന് എത്ര മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും, ഇതൊക്കെ കുറേ സംഭവമാണ്. കാരണം ശനി ഞായറും എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണോ, ഓവർ ടൈം കിട്ടാൻ പൈസ കിട്ടുമോ, വെക്കേഷൻ എങ്ങനെയാണ്, ഹോളിഡേയ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ ഹെൽത്ത്, അങ്ങനെ കുറേ ഇൻഫർമേഷൻ ഉണ്ട്. ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇത്രയും ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ആ ഇൻഫർമേഷനൊക്കെ എന്താണ്, ഇവിടെ ട്യൂഷൻ റീഇംബേഴ്സ്മെൻറ്റ് വരെ കമ്പനികൾ കൊടുക്കും, അതുണ്ടോ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് മോസ്റ്റ് പ്രയോറിറ്റി ഐറ്റം. രണ്ട് ജോലിയോ മൂന്ന് ജോലിയോ എത്രയാണ് നിങ്ങൾ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ, ഓഫർ ഉള്ളതെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഗ്യാദറിങ് ഇൻഫർമേഷൻ ഈസ് യുവർ ഫസ്റ്റ് ആൻഡ് പ്രൈമറി ആക്ടിവിറ്റി. രണ്ടാമത്തേത് ട്രാൻസ്പെറൻസിയാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പം ഒളിപ്പിച്ച് വെക്കുകയല്ല, നിങ്ങൾക്ക് വേറെ ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര ഓഫർ എന്നുള്ളതല്ല. സി അങ്ങനെയുണ്ട് ആൾക്കാർ കേട്ടോ, ഒരു സ്ഥലത്തുനിന്നും വേറൊരു സ്ഥലത്തുനിന്നും പറഞ്ഞ് ശമ്പളം കൂട്ടി കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് വേറൊരു ജോലി ഓഫർ ഉണ്ട് എന്ന് കള്ളത്തരം പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഈ കള്ളത്തരം പറയുന്ന ആൾക്കാർ നമ്മളിടയിൽ ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കള്ളത്തരം പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പോഡ്കാസ്റ്റല്ല, നമ്മളൊക്കെ സത്യസന്ധരാണ്, നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ പോഡ്കാസ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് ബീ ട്രാൻസ്പെറൻ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ടെല്ലിങ് ദാറ്റ് നമുക്കിത് വെയിറ്റ് ചെയ്യണം, ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പെറൻസി ഷുഡ് ബി ഗിവൺ ടു ദ എംപ്ലോയർ വെൻ യു ആർ മേക്കിംഗ് വേറെയും ഒന്ന് രണ്ട് ഓഫർ. എന്നോടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ ഓഫർ ഉണ്ടോ, നിങ്ങൾ ഞങ്ങൾ മാത്രമാണോ, നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതിൽ ഞങ്ങളാണോ ടോപ്പിൽ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ദേ ആസ്ക് വെതർ ആർ വി ഓൺ ദ ടോപ്പ് ലിസ്റ്റ് ഓഫ് വാട്ട് യു വാണ്ട്. അപ്പം ഇഫ് യു റിയലി ആർ നീഡഡ് ഇൻ ദ മാർക്കറ്റ് ദെൻ യു ആർ സ്റ്റിൽ യു ഹാവ് ടു ബി വെരി ട്രാൻസ്പെറൻറ്റ് ടെല്ലിങ് പീപ്പിൾ വാട്ട് ഇറ്റ് ഇസ് എന്നുള്ളത്. മൂന്നാമത്തെ, കമ്പാരിസൺ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് എപ്പോഴും ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ നമുക്കൊരു ഡിസിഷൻ ഉണ്ടാക്കുന്നതിൽ വളരെ സഹായിക്കും. നമ്മളെടുക്കുന്ന ഡിസിഷൻ എല്ലാം നന്നായിക്കോളണം എന്നുള്ളൊരു നിർബന്ധമില്ല. നമ്മൾ ഒരു ജോലി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കും, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കും, ചെ വേണ്ടിയില്ല, ഇതിനെക്കാട്ടും നല്ല പഴയ ജോലി തന്നെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കമ്പാരിസൺ ചാർട്ടുണ്ട്, ഒരു വിഷ്വൽ ചാർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മളിത് ചൂസ് ചെയ്തു എന്നുള്ള സംഭവം പലപ്പോഴും നമ്മൾ മറന്നുപോകും. നമ്മളിപ്പോൾ ഒരു പുതിയ ജോലിയിലേക്ക് ചേർന്നു, ആ ജോലിയിലെ നമുക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മൂന്നാല് കാര്യങ്ങൾ കണ്ടെത്തി ആദ്യത്തെ ഒരു മാസത്തിൽ. അപ്പോൾ പിന്നെ അത് മാത്രമേ നമ്മൾ മുമ്പിലുണ്ടാവുള്ളൂ, ബാക്കി നമ്മൾ എന്ത് കാരണം കൊണ്ട് ഈ ജോലി എടുത്തു എന്നുള്ളതൊക്കെ അപ്രസക്തമായി പോയിട്ട് ഈ പ്രശ്നങ്ങൾ മാത്രം പർവ്വതീകരിച്ച് നമ്മൾ മുമ്പ് കിടക്കുന്നൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു കമ്പാരിസൺ ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് വർക്ക് എൻവയോൺമെൻറ്റിനെ കുറിച്ച്, ഓഫീസിൻ്റെ മെച്ചങ്ങൾ, അപ്പോൾ ഇതൊരു കമ്പാരിസൺ ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വിഷ്വലി അത് നോക്കിയിട്ട് അത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഏത് ജോലി എടുക്കണമെന്നും ഏത് ജോലി വേണ്ട എന്നും തീരുമാനിക്കാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, തിരിച്ചിതിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ ജോലി എടുത്തു, എന്തുകൊണ്ട് വേറൊരു ജോലി വേണ്ടാന്ന് വെച്ചു എന്നുള്ളതിനെ പറ്റി റാഷണലായിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ആ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ വിൽ അലവ് അസ് ടു ബി ഹാപ്പി വിത്ത് ദ ഡിസിഷൻ ദാറ്റ് വി ടേക്ക് എന്നുള്ളതാണ്. ഇത് പല ആൾക്കാർക്കും ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വേർ ഒരു ഡിസിഷൻ എടുത്തു, പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ സാധനത്തിന് വേണ്ടിയില്ല, അപ്പം പഴയ ജോലിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എടുക്കാത്ത ജോലിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒന്നും നമ്മളെ മനസ്സിൽ വരില്ല. നമ്മൾ പുതിയ ഇപ്പോൾ കിട്ടിയ ജോലിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമ്മളെ മുന്നിൽ വരുള്ളൂ എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ ഇത് വിഷ്വൽ ചാർട്ട് റിയലി ഹെൽപ്പ് അസ് എന്നുള്ളതാണ്. നാലാമത്, ഡിസൈഡ് വാട്ട് ഇസ് റെലവൻറ്റ്. എന്താണ് പ്രസക്തം? ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ശമ്പളമാണോ, ജോലിയാണോ, എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണോ, അല്ല വീട്ടിലും വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നതാണോ, യാത്ര ചെയ്യേണ്ടി വരികയാണോ, യാത്ര ചെയ്യാതരുത് എന്ന് പറയുന്നതാണോ. ഇന്നത്തെ കാര്യത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ള വലിയ റെലവൻ്റ് ആയിട്ടുള്ള സംഭവം. പണ്ട് അതിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഇന്ന് ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡമുള്ള ഒരു ജോലി, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു ജോലി. ചിലപ്പോൾ ചില ആൾക്കാർ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പാടും എന്നുള്ള ജോലി എടുക്കുള്ളൂ, കാരണം ഐ തിങ്ക് ദാറ്റ് ഈസ് മോർ റെലവൻറ്റ് ഫോർ ദം. അപ്പോൾ എന്താണ് നമുക്ക് റെലവൻറ്റ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ജോലി ഏതായിരിക്കണം, അത് റെലവൻ്റ് ആണോ, നമ്മളുടെ റെലവൻറ്റ് പോയിൻറ്സിന് അലൈൻ ചെയ്യുന്നതാണോ അത് എന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടാകുന്നത്. അഞ്ചാമത്തത്, കമ്പനി കൾച്ചർ. വർക്ക് ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് കമ്പനിയുടെ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും അത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി നമ്മളെ ഈ ഗ്ലാസ് ഡോറ് ഇൻഡീഡ് അങ്ങനത്തെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കമ്പനികളുടെ കൾച്ചർ, അത് മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇതൊക്കെ ഒരു വലിയ കമ്പനി നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ചില ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ മൊത്തം കമ്പനിയുടെ എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണെങ്കിൽ ചിലപ്പം ആ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞ നല്ലതും മോശവുമായ കാര്യങ്ങൾ നമ്മളുമായിട്ടൊരു ബന്ധമുണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു കമ്പനി കൾച്ചർ ജനറലി മനസ്സിലാക്കാൻ ഈ സ്ഥലങ്ങൾ വളരെ യൂസ്ഫുള്ളാണ്. യു ക്യാൻ ഗോ ദെയർ ആൻഡ് പ്രോബ്ലി കോംപ്ലിക്കേറ്റഡ് ആൻ ഐഡിയ. ഇപ്പോൾ ചില കമ്പനികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം, പിന്നെ കുറേയൊക്കെ മോശം എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സൈറ്റിലൊക്കെ ആൾക്കാർ കൂടുതലും വരിക. അത് തെറ്റാണെന്നൊന്നും അല്ല കേട്ടോ, പക്ഷേ ആൾക്കാരുടെ എന്താ പറയുക, ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട്. കമ്പനികളിൽ അവർക്ക് അവരുടെ മാനേജറോടും കമ്പനീൻ്റെ ഉള്ളിലൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനത്തെ സൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങൾ പറയുകയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ടേക്ക് അത് വായിക്കുന്ന സമയത്ത് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. കാരണം ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇത് നമ്മളൊക്കെ വ്യക്തിപരമായിട്ടുള്ള നമ്മളുടെ ടീം, നമ്മളുടെ ടീം മാനേജർ, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പല ഫാക്ടേഴ്സും വെച്ചിട്ടാണ് നമുക്കൊരു കമ്പനിയിലുള്ള ജോലി നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ, കമ്പനി കൾച്ചറിനെ പറ്റിയൊക്കെ നമുക്ക് ധാരണ ഉണ്ടാകുന്നത്. ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത കമ്പനികളിലൊക്കെ തന്നെ ചിലപ്പം ഗ്ലാസ് ഡോർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തീരെ വർക്ക് ചെയ്യാൻ പറ്റാത്ത ചില ഗ്രൂപ്പുകളിൽ കമ്പനീനെ പറ്റി വളരെ കേമമായിട്ട് ഗ്ലാസ് ഡോറിൽ പറയുന്ന കേട്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ബട്ട് എന്നാലും കമ്പനിയുടെ കൾച്ചർ എന്താണെന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. കുറേയൊക്കെ ഇപ്പോൾ ചെറിയ ചില അധികം കമ്പനികളിലും ചിലപ്പോൾ നമ്മൾ ഒരേ ഫീൽഡാണെങ്കിൽ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ അവിടെ വർക്ക് ചെയ്ത ആൾക്കാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാൻ മതി. ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാൻ മതി. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന അവർ ദേ വുഡ് ബി ഏബിൾ ടു ഗിവ് എസ് എ വെരി ട്രാൻസ്പെറൻറ്റ് ഓണസ്റ്റ് ഒപ്പീനിയൻ അബൌട്ട് കമ്പനി കൾച്ചർ. കമ്പനി കൾച്ചർ പൂർണ്ണമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഈവൻ ഒരു കമ്പനിയിലെ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടും ജോലി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും അവരോട് തന്നെ ചോദിക്കാം എന്താണ് കമ്പനി കൾച്ചർ എന്ന് ചോദിക്കാം. കാരണം എന്താണ് കമ്പനി കൾച്ചർ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ വന്നു ചേരും എന്നൊന്നും ആരും പറയില്ല. അവർ പറയും അവരുടെ കൾച്ചർ എന്താണെന്നുള്ളത്. കാരണം എല്ലാ കമ്പനികൾക്കും അവർക്കൊരു ബിൽഡ് ചെയ്യേണ്ട ഒരു കൾച്ചർ ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് വരുന്നൊരു കാര്യം കൂടിയാണ്. ആറാമത്തെ, ഇവാലുവേറ്റ് യുവർ കോവർക്കേഴ്സ്. അത് വലിയൊരു ഫാക്ടറാണ്. നമ്മളുടെ ആരാണ് നമ്മളുടെ ആരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് വുഡ് ബി എ മേജർ ഫാക്ടർ ഫോർ അസ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ചിലപ്പം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല കോവർക്കേഴ്സ് ആരാ നമുക്ക് അറിയില്ല. ഇപ്പോൾ ചില ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആറ് ഏഴ് ആൾക്കാരായിട്ട് സംസാരിക്കും. ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അവരെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് വലിയൊരു ഫാക്ടറും കൂടിയാണ്. ഇപ്പോൾ നമുക്ക് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാർ അധികവും നമ്മളുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക. അല്ലാണ്ട് നമ്മളായിട്ട് ഒരു ബന്ധവും കമ്പനിയിൽ ഇല്ലാത്ത ഒരാളുമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ഉണ്ടാവില്ല അധികവും. കാരണം അത് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന അന്യോന്യം. ഹു ആർ ദ പീപ്പിൾ ദറ്റ് ഐ എം ഗോയിൻ ടു വർക്ക് വിത്ത്, ദീസ് ആർ ദ പീപ്പിൾ ഐ എം ഗോയിൻ ടു വർക്ക് വിത്ത്. അപ്പം ജോലി തീരുമാനിക്കുന്നതിൻ്റെ നമ്മളവിടെ ഡിസിഷൻ എടുത്ത് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ട കീ ആൾക്കാരുമായിട്ട് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കാനുള്ളൊരു സാധ്യത കിട്ടുക എന്നുള്ളതാണ്. അപ്പം അവരുമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും, അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ അവരെ ഇൻ്റർവ്യൂവും കൂടെ ചെയ്യണം. ചോദ്യം ചോദിച്ചിട്ടായാലും ശരി, ചില ആൾക്കാർ ചോദ്യം ചോദിക്കാനുള്ള അവസരം തരും, ചിലർ അത്ര തന്നില്ലാതിരിക്കും. പക്ഷെ എന്നാലും ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ആ കോൺവെർസേഷൻ നിങ്ങൾക്ക് സന്തോഷം തന്നു, ഡിഡ് യു ഫീൽ കംഫർട്ടബിൾ, ഓപ്പണായിട്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ അപ്രോച്ചബിളാണോ ആക്സസിബിളാണോ എന്നുള്ള കുറേ കാര്യങ്ങൾ ഐ തിങ്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ കോവർക്കേഴ്സായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം, ആ ഇയാളായിട്ട് ഞാൻ മുമ്പ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ കമ്പനിയിലും ഐ തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു വർക്ക് വെൽ. ഇപ്പം ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് മാറുമ്പോൾ അവരുടെ കൂടെ മുമ്പ് ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ കമ്പനിയിലേക്ക് മാറണേ. ഇതിനൊക്കെ നോൺ സോളിസിറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ, സോളിസിറ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ ഞങ്ങൾ എടുത്തിട്ട് നിങ്ങളെ കമ്പനിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള റൂളും ഒപ്പിട്ടുള്ളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ആൾക്കാരൊക്കെ മാറുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. വലിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജനറലി ഉള്ളൊരു നോൺ കോമ്പീറ്റൻ നോൺ സോളിസിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട്സ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോവർക്സിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെന്നുള്ളത് നെഗോഷിയേറ്റ് കോമ്പൻസേഷൻ. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, ഞാനിതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾ സാലറി നെഗോഷിയേറ്റ് ചെയ്യാന്നുള്ളത്, ഇപ്പോൾ കോമ്പ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് ജോലി വേണം എന്ന് തീരുമാനിക്കുന്നത്, ഏത് ജോലി വേണ്ടാന്ന് തീരുമാനിക്കുന്നതിൽ അതിൽ എന്ത് കോമ്പൻസേഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചോണ്ട് ഞാനിതിൽ ഐ എം നോട്ട് ഗോയിങ് ടു ഡീറ്റെയിൽ ഓൺ ദാറ്റ്. എട്ടാമത്തത്, നമ്മളുടെ തന്നെ ചില ലോങ് ടേം ഗോൾസ് ഉണ്ട്, ചില ഷോർട്ട് ടേം ഗോൾസ് ഉണ്ട്. നമ്മളുടെ ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ രണ്ട് ജോലി ഒരേപോലെ ലോങ് ടേം ഗോൾസിനെയും ഷോർട്ട് ടേം ഗോൾസിനെയും മീറ്റ് ചെയ്യും എന്നുള്ളതില്ല. അപ്പം എങ്ങനെയാണ് നമ്മളുടെ ലോങ് ടേം ഷോർട്ട് ടേം ഗോൾസിനെ ഈ രണ്ട് ജോലികൾ എങ്ങനെ ഹൗ ഡു ദേ അലൈൻ ടു അവർ ഷോർട്ട് ടേം ഗോൾസ് ആൻഡ് ലോങ് ടേം ഗോൾസ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളൊരു ജോലിയിലുണ്ട്, വേറൊരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള സംശയമാണെങ്കിൽ അവിടെയും നമ്മളുടെ എന്താണ് നിങ്ങളുടെ ഷോർട്ട് ടേം ഗോൾസ്. ഷോർട്ട് ടേം ലോങ് ടേം എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡിസൈഡ് ഹൗ വർ യു വാണ്ട് ടോ. നിങ്ങളുടെ ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഒരു വർഷമായിരിക്കാൻ മതി, ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷമായിരിക്കാം മതി, 3 വർഷമായിരിക്കാം മതി. അതൊക്കെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ഹൗ യു ലുക്ക് അറ്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഇസ് വെരി ഡിഫറെൻറ്റ്. അപ്പം അത് വെച്ചിട്ട് ഐ തിങ്ക് ദാറ്റിൽ അതുമായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഡിസിഷൻ എടുക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും എന്ന് പറയുന്നതായിരിക്കും ശരി. 9th പിക്ചർ യുവർ സെൽഫ് ഇൻ ഈച്ച് പൊസിഷൻ എന്നുള്ളതാണ്. നമ്മളെ 2 ജോലിയുണ്ട്, ആ 2 ജോലിയിലും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മളെ സ്വയം പിക്ചർ ചെയ്യാൻ കഴിയണം. അതായത് ആ ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ ജോലി ചെയ്യുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും, എങ്ങനെയാണ് നമ്മൾ പിക്ചർ ചെയ്യുന്നത്, അതൊരു ഗുഡ് ഫീലിംഗ് ആണോ, ഏത് റോള് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബെറ്റർ ഫീലിംഗ് കിട്ടുന്നത് എന്നുള്ളത് പിക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംടൈംസ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടാകും. നമ്മൾ കുറേ കാലം ജോലി എടുത്തിട്ടുണ്ട്, പല ആൾക്കാരുമായിട്ട് സംവദിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ ജോലി പലപ്പോഴും നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ എഴുതാനും ആർട്ടിക്കുലേറ്റ് ചെയ്യാനും പറ്റിയില്ലെങ്കിൽ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ചില ധാരണകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഐ തിങ്ക് പിക്ചറിങ് ആർ സെൽസ് ഇൻ എ പൊസിഷൻ വിൽ ബി വെരി വെരി അൻ ഇൻട്രസ്റ്റിംഗ് വേ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് മൈറ്റ് ഹെൽപ്പ് അസ്. അവസാനത്തെ സംഭവം കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബോത്ത് എംപ്ലോയേഴ്സ് എന്നുള്ളതാണ്. ചില ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ഒരു ജോലിയിൽ കിട്ടി നിങ്ങൾ ഡിസൈഡ് ചെയ്തു വേറൊരു ജോലി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഏത് ജോലി എടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കേണ്ട ചുമതല ഉണ്ട്, അവരങ്ങനെ ഹാങ് ചെയ്തിടരുത്. ചില ആൾക്കാരൊക്കെ അത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് വേറൊരു ജോലി എടുക്കും, വേറൊരു ജോലി എടുത്തിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ ഇവരെ ഇട്ടിങ്ങനെ, അതായത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ചാടാന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പറയില്ല. അത് കാരണം ചിലപ്പം അവർ ഉറപ്പില്ലാണ്ടായിരിക്കും ഇത് എടുത്തിട്ടുണ്ടാവുക. സോ യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ എംപ്ലോയർ. കാരണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോലി എടുക്കുക, ചിലപ്പോൾ ആൾക്കാരങ്ങനെ ഉണ്ടാവും കേട്ടോ. സിറ്റുവേഷൻസ് നമ്മളെല്ലാം കൂടി ജനറലൈസ് ചെയ്യുന്നില്ല ഞാനെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ റെസ്പെക്റ്റ്, നമ്മുടെ ഒരു ബഹുമാനത്തിൻ്റെ ഭാഗം. ഒരു നിങ്ങളെ ഒരു കമ്പനിക്ക് വേണമെന്ന് പറയുന്നു, നിങ്ങൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേണ്ട എന്ന് തീരുമാനിച്ചത് അവരെ അറിയിക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയുടെ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. അത് ചെയ്യാത്ത ആൾക്കാരും ധാരാളം ഉണ്ട് നമ്മളുടെ ഇടയിൽ എന്നുള്ളതാണ്. ബട്ട് ഐ തിങ്ക് വി ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു കമ്മ്യൂണിക്കേറ്റ്. ഇത് ഇതേമാതിരി തന്നെ പലപ്പോഴും റിക്രൂട്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് കണ്ടിട്ടുള്ളതാണ്. നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി റിക്രൂട്ടർ പറഞ്ഞതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല, നമ്മൾ വിളിച്ച് ചോദിച്ചാലേ നമ്മളോട് പറയുള്ളൂ അത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത്. പിന്നെ ചില ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചില കമ്പനിയിലെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിയില്ല, ആ റിക്രൂട്ടർ അറിയില്ല. എത്ര വിളിച്ചാലും വേണോ വേണ്ടയോ വേണ്ട വേണ്ട വേണണ്ട വേണ്ടണം എന്നൊന്നും പറയില്ല. അതും എൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ജസ്റ്റ് ഒരു എംപ്ലോയി മാത്രമല്ല, എംപ്ലോയറിൻ്റെ ഭാഗത്തുനിന്നായാലും റിക്രൂട്ടറുടെ ഭാഗത്തുനിന്നായാലും മാനേജറുടെ ഭാഗത്തുനിന്നായാലും എല്ലാ ഭാഗത്തുനിന്നും ട്രാൻസ്പെറൻസിയും കമ്മ്യൂണിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ ഒരു വർക്ക് കൾച്ചർ, നല്ലൊരു വർക്ക് കൾച്ചറും വർക്ക് എത്തിക്സും ഒക്കെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവുന്നത്. ഇപ്പം ഒരു കമ്പനിയിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു, നമുക്കതിനെപ്പറ്റി യാതൊരു ഇൻഫർമേഷനും ആ കമ്പനിയും തരുന്നില്ല, വളരെ അൺപ്രൊഫഷണൽ ആയിരുന്നു അവരുടെ ഡീലിംഗ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ സംഭവം തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഗ്ലാസ് ഡോർ പോയി എഴുതും, ചിലപ്പോൾ നമ്മൾ വേറെ ആളോട് ചോദിക്കുമ്പോൾ പറയും അത് നന്നായിരുന്നു പക്ഷെ അവരത്ര ഗുണമല്ല എന്ന് പറയും. നമ്മൾ പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നുണ്ടെങ്കിലും അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത് മൊത്തം കമ്പനിനെയാണ്. അപ്പം ഐ തിങ്ക് എല്ലാ കമ്പനിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ഐ തിങ്ക് വി ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ദ റൈറ്റ് വേ. അത് ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ അതായിരുന്നു നമുക്ക് 2 ജോലി കിട്ടിയ. അപ്പം നിങ്ങൾക്കൊക്കെ 2 ജോലി 3 ജോലിയൊക്കെ കിട്ടിയിട്ട് അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തട്ടെ. റാദർ ദാൻ ഒരു ജോലി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഭവത്തിൽ നിന്നും ഇങ്ങനത്തെ ചില ഡിസിഷൻ ബുദ്ധിമുട്ടുകൾ അങ്കലാപ്പുകൾ ഉണ്ടാകുന്നത് നല്ലതാണ് 2-3 ജോലിയെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പം അത് നിങ്ങൾക്ക് ഐ വിഷ് യു ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വിശേഷമായിട്ട് കാണാം. ബി കണ്ടന്റ്, ബി പെൻ പോസിറ്റീവ്, സ്റ്റേ സേഫ് ആൻഡ് പ്ലീസ് ബി കൈൻഡ്. നമ്മൾ അങ്ങനെയൊക്കെ ഓ